ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21ാം മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ശംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച് രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി 2 പേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 എണ്ണം ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB യുടെ വസ്തുതാന്വേഷണ യൂണിറ്റ് കമ്മിറ്റി വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും പിഐബി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാതു സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 13 മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം BP സുഹൈബ് മൌലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.